2022 നവംബർ 16 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സവർണ സംവരണ വിധിയിൽ പുനഃപരിശോധന അനിവാര്യം. യോഗനാഥം നവംബർ 15 മാനേജിംഗ് എഡിറ്റർ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ മുഖപ്രസംഗം. സർക്കാർ ജോലികളിലും അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും 10% സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനയുടെ 103 ഭേദഗതി ശരിവച്ച സുപ്രീംകോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ വിധി രാജ്യത്തെ 80% വരുന്ന പിന്നാക്ക സമുദായങ്ങളോടുള്ള അനീതിയായെന്ന് പറയാതെ വയ്യ. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വത്തെയും തുല്യതയെയും 9-അംഗ വിശാല ബെഞ്ചിന്റെ മുൻ തീരുമാനത്തെയും ചോദ്യം ചെയ്യുന്ന ഈ വിധി പ്രസ്താവത്തിൽ പുനഃപരിശോധന അനിവാര്യമാണ്. സംവരണം 50% അധികരിക്കരുതെന്ന 9-അംഗ ബെഞ്ചിന്റെ സുപ്രധാന വിധി നിലനിൽക്കവെയാണ് 5-അംഗ ബെഞ്ച് അതിന് വിരുദ്ധമായ വിധി പുറപ്പെടുവിച്ചത്. സാമാന്യ യുക്തിയിൽ നോക്കിയാൽ പോലും 5-അംഗ ബെഞ്ച് കേസ് മറ്റൊരു വിശാല ബെഞ്ചിന് വിടുകയായിരുന്നു ഉചിതം. സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ ഭരണകൂടങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ജുഗുപ്സാവഹമാണ്. പിന്നാക്ക സംവരണം നടപ്പിൽ വരാൻ 38 പഠനം വേണ്ടിവന്നെങ്കിൽ സാമ്പത്തിക സംവരണത്തിനായി ഒരു പഠനവും ഉണ്ടായില്ല. ഒരു ദിവസം കൊണ്ട് ലോക്സഭയും രാജ്യസഭയും ഇത് പാസാക്കി. ഭരണഘടനയുടെ 140 വകുപ്പ് പ്രകാരം പിന്നാക്ക സമുദായങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പഠിക്കാൻ രാഷ്ട്രപതി കമ്മീഷനെ നിയമിക്കണം. ഇതുപ്രകാരമാണ് 1953 കാക്കാ കലേക്കർ കമ്മീഷനെ നിയമിച്ചത്. 55 കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് 79 വരെ തുറന്നുപോലും നോക്കിയില്ല. 1979 മൊറാർജി സർക്കാർ മണ്ഡൽ കമ്മീഷനെ ഇക്കാര്യത്തിന് നിയോഗിച്ചു. 80 സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ടിൽ പിന്നാക്ക സംവരണം നൽകാൻ ആദ്യമായി തീരുമാനിച്ചത് 90 വി.പി. സിംഗ് സർക്കാരാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അധികാരമേറിയ നരസിംഹറാവു സർക്കാർ 1991 സെപ്റ്റംബർ 25 25% പിന്നാക്ക സംവരണത്തിനൊപ്പമാണ് ഒരു പഠനവും നടത്താതെ 10% സാമ്പത്തിക സംവരണം കൂടി പ്രഖ്യാപിച്ചത്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ദിരാ സാഹിനി കേസിൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് സാമ്പത്തിക സംവരണം റദ്ദാക്കുകയും ചെയ്തു. 1991 ആദ്യമായി പിന്നാക്ക സംവരണം തുടങ്ങുമ്പോൾ കേന്ദ്ര സർവീസിൽ പിന്നാക്ക സമുദായങ്ങൾക്ക് കേവലം 12.55% മാത്രമാണ് പ്രാതിനിധ്യം. ക്ലാസ് 1 വിഭാഗത്തിൽ 4.69%. അന്ന് പിന്നാക്ക വിഭാഗങ്ങൾ ജനസംഖ്യയുടെ 52% പട്ടിക വിഭാഗക്കാർ 22.5% ആയിരുന്നു. ഇന്നാകട്ടെ ഇത് യഥാക്രമം 60%, 25% ഉയർന്നു. 85% വരുന്ന രണ്ട് വിഭാഗത്തിനും കൂടി ലഭ്യമാകുന്നത് 37% സംവരണമാണ്. എന്നാൽ കേവലം 15% വരുന്ന മുന്നാക്ക വിഭാഗക്കാർക്ക് ലഭ്യമാകുന്നതോ 10% സംവരണവും. ഇവർക്ക് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് കണ്ടെത്തിയിട്ടുമില്ല. അത് പരിശോധിക്കാതെ ഇവർക്ക് ലഭിക്കുന്നത് 10% സംവരണവുമാണ്. ഇതിൽ പരം എന്തനീതിയാണ് ഉള്ളത്? അർഹതപ്പെട്ടവർക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ലെന്ന് കണ്ടെത്തുമ്പോൾ മാത്രം നൽകേണ്ടതാണ് സംവരണം. സംവരണം തൊഴിൽദാന പദ്ധതിയല്ല. ഭരണ സംവിധാനത്തിൽ അർഹമായ പ്രാതിനിധ്യമില്ലാത്ത ജനസമൂഹത്തിനു വേണ്ടിയാണ് സംവരണ വ്യവസ്ഥ ഏർപ്പെടുത്തുന്നതെന്ന് ഭരണഘടനയുടെ 16(4) വകുപ്പ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ജനവിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കിയ ശേഷം സംവരണം ഉപേക്ഷിക്കുന്നതിന് പകരം ആവശ്യത്തിന്റെ പല മടങ്ങുകൾ പ്രാതിനിധ്യമുള്ള സവർണ സമുദായങ്ങൾക്ക് വേണ്ടി പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് അന്യായമാണ്. സവർണ വിഭാഗങ്ങളിലെ പാവപ്പെട്ടവരെ ഉദ്ധരിക്കേണ്ടത് സംവരണത്തിലൂടെയല്ല, മറ്റ് സാമ്പത്തിക പ്രക്രിയകൾ കൊണ്ടാണ്. അതിന് സർക്കാരുകൾക്ക് ന്യായമായ ഏതു മാർഗവും സ്വീകരിക്കാം, ആരും ചോദ്യം ചെയ്യില്ല. അല്ലാതുള്ള സൂത്രപ്പണികൾ നിലവിലെ സാമൂഹിക അസന്തുലിതാവസ്ഥയെ വീണ്ടും വഷളാക്കുകയേ ഉള്ളൂ. കേന്ദ്ര സർവീസിൽ സംവരണം നടപ്പാക്കിയത് 1991 കേരളത്തിൽ 1936 മുതൽക്കേ സംവരണമുണ്ട്. എന്നിട്ടും സംസ്ഥാനത്ത് പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇതുവരെ ലഭ്യമായിട്ടില്ല. സംവരണ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാത്തതിന് ഉത്തരവാദികൾ മാറിമാറി വന്ന സർക്കാരുകളാണ്. ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശ പ്രകാരം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ കൂടി ഇത് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുമില്ല. ഭരണഘടനാ ശില്പികൾ വളരെ അവധാനതയോടെ ആവിഷ്കരിച്ച സംവരണ വ്യവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് സാമൂഹികമായ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുമെന്ന് വ്യക്തമാണ്. 103 ഭേദഗതിക്ക് ആധാരമായി കേന്ദ്ര സർക്കാർ പറയുന്നത് ഭരണഘടനയുടെ നിയോജക തത്വം 46 വകുപ്പിന്റെ ലക്ഷ്യം കൈവരിക്കാനെന്നാണ്. ഈ വകുപ്പാകട്ടെ പട്ടികജാതി വർഗ ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണ തത്വങ്ങളിൽ വെള്ളം ചേർത്തിരിക്കുകയാണ്. പിന്നാക്ക വിഭാഗക്കാർ പൊതുവെ സാമ്പത്തികമായും പിന്നാക്കമാണ്. പട്ടികജാതി വർഗക്കാരുടെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരമാണ്. ഈ വിഭാഗക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി സാമ്പത്തിക സംവരണം സവർണ വിഭാഗക്കാർക്കായി പരിമിതപ്പെടുത്തുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ അവസരത്തിന്റെ ലംഘനമായി വന്നുഭവിക്കുമെന്ന് മൂന്നംഗ ജഡ്ജിമാരുടെ വിധിയോട് വിയോജിച്ച് രണ്ട് ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ് യു ലളിതും എസ് രവീന്ദ്ര ഭട്ടും പ്രത്യേകം വിധി പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഭരണഘടനാപരവും നിയമപരവുമായ പ്രശ്നങ്ങളാണ് പ്രഥമ ദൃഷ്ടിയാൽ സുപ്രീംകോടതി വിധിയിലൂടെ ഉരുത്തിരിയുന്നത്. ഈ സാഹചര്യത്തിൽ പുനഃപരിശോധനാ ഹർജിയുമായി മുന്നോട്ട് വരികയാണ് കേസിൽ സുപ്രീംകോടതിയിൽ കക്ഷിയായിരുന്ന SNDP യോഗവും. ഈ ഘട്ടം അതീവ നിർണായകമാണ്. രാജ്യത്തെ പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ ശക്തമായ കൂട്ടായ്മ അനിവാര്യമായിരിക്കുന്നു.